കോവിഡ് രോഗത്തിന് ഒരു ചികിത്സ ഇല്ലാത്ത സാഹചര്യത്തിൽ രോഗപ്രതിരോധമാണ് ഏറ്റവും പ്രധാനപ്പെട്ട മാർഗമായി മുന്നിലുള്ളത്. കോവിഡ് വാക്സിൻ ഉൽപ്പാദിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ അതിവേഗം നടക്കുന്നതായുള്ള റിപ്പോർട്ടുകളുണ്ട്. ഒപ്പം പല കമ്പനികളുടെയും പരീക്ഷണങ്ങൾ അവസാന ഘട്ടത്തിലായിരിക്കുന്നു എന്നുള്ള കാര്യവും പ്രതീക്ഷ നൽകുന്നു. ഓസ്ട്രേലിയയിൽ പരീക്ഷണം നടത്തുന്ന കമ്പനികൾ ഉൾപ്പെടെ ഫലപ്രദമായ വാക്സിൻ അടുത്ത വർഷം മധ്യത്തോടെ പുറത്തിറക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് നൽകിയിരിക്കുന്നത്. ചില കമ്പനികൾ മാസങ്ങൾക്കുള്ളിൽ വിതരണം ആരംഭിക്കുമെന്നുള്ള റിപ്പോർട്ടുകളുമുണ്ട്. ഇക്കാര്യങ്ങൾ കണക്കിലെടുത്ത് ഓസ്ട്രേലിയൻ അധികൃതർ വാക്സിൻ ലഭ്യമാകുമ്പോൾ അത് സൌജന്യമായി ഓസ്ട്രേലിയൻ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള പദ്ധതി തയ്യാറാക്കി വരികയാണ്. വാക്സിൻ ലഭ്യമാകുമ്പോൾ പല ഘടകങ്ങൾ കണക്കിലെടുത്തായിരിക്കും ഇത് വിതരണം ചെയ്യാനുള്ള പദ്ധതി പൂർണ്ണരൂപത്തിൽ വ്യക്തമാവുകയുള്ളൂ. എന്നിരുന്നാലും ആരോഗ്യരംഗം ഉൾപ്പെടെ അവശ്യ സേവന രംഗത്തുള്ളവർക്കും അതുപോലെ തന്നെ കോവിഡ് രോഗം ഏറ്റവും തീവ്രമായി ബാധിക്കാൻ സാധ്യതയുള്ളവർക്കും മുൻഗണന നൽകിക്കൊണ്ടുള്ള ഒരു പദ്ധതിയാണ് തയ്യാറാക്കി വരുന്നത്. ഈ പ്രതീക്ഷയോടെ മുൻപോട്ട് പോകുന്ന സാഹചര്യത്തിൽ വാക്സിൻ ലഭ്യമാകുമ്പോൾ അത് സ്വീകരിക്കുന്നതിനെക്കുറിച്ച് വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന മലയാളികളോട് SBS മലയാളം സംസാരിച്ചു. യൂണിവേഴ്സിറ്റി ഓഫ് ഓക്സ്ഫോർഡ് ആസ്ട്രാസെനീക്ക വാക്സിൻ, യൂണിവേഴ്സിറ്റി ഓഫ് ക്വീൻസ്ലൻഡ് CSL വാക്സിൻ, നോവാക്സ് വാക്സിൻ, കോവാക്സ്, ഫൈസർ ആൻഡ് ബയോ ആൻഡ് ടെക് വാക്സിൻ എന്നിങ്ങനെ പല കമ്പനികളുമായി ഓസ്ട്രേലിയൻ സർക്കാർ ധാരണയിലായിട്ടുണ്ട്. വാക്സിൻ ലഭ്യമാകുമ്പോൾ പൂർണ്ണമായും പരീക്ഷണഘട്ടങ്ങൾ കടന്ന് എത്തുന്ന വാക്സിൻ സ്വീകരിക്കാൻ ഒരുക്കമാണെന്നുള്ള കാര്യമാണ് മെൽബണിൽ നഴ്സായ ബിനോയ് പറയുന്നത്.
എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഡെഫിനറ്റ്ലി ഞാനത് എടുക്കാൻ ഞാൻ വില്ലിംഗ് ആയിട്ട് തന്നെ നിൽക്കുന്നതാണ്. അതെന്തായാലും ഒരു പ്രൊട്ടക്റ്റീവ് മെക്കാനിസം നമുക്ക് തരും എന്തായാലും അക്കാര്യത്തിൽ. പിന്നെ പലരുടെയും വറി ഉണ്ടായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ വാക്സിനുകൾ പെട്ടെന്ന് വരുന്നു, അത് ടെസ്റ്റ് പോസിറ്റീവ് ആയതാണോ എന്നൊക്കെയാണ്. പക്ഷെ പണ്ട് ഒരു പഴയകാല വാക്സിൻ്റെ ഒരു ഷെഡ്യൂൾ നോക്കിക്കഴിഞ്ഞാൽ അത് 4-5 വർഷമൊക്കെ എടുക്കുമായിരുന്നു. പക്ഷേ ഇത് കോവിഡിൻ്റെ ഈ ഒരു സിറ്റുവേഷൻ വെച്ചിട്ടാണ് ഒത്തിരി ഫണ്ടിങ്ങും അതിനു വേണ്ടി കിട്ടിയിട്ടുണ്ട്. പിന്നെ പലപ്പോഴും നമുക്ക് കേട്ടിട്ടുണ്ട് ഒത്തിരി പേര് വില്ലിംഗ് ആയിട്ട് തന്നെ ഇതിൻ്റെ ട്രയൽ ഡോസ് എടുക്കാനും എല്ലാം അവർ വില്ലിംഗ് ആയിട്ട് തന്നെയാണ് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഒത്തിരി വോളണ്ടിയർ സപ്പോർട്ട് ഇതിന് കിട്ടിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നത് കോവിഡ് വാക്സിൻ ഉറപ്പായിട്ടും ഒരു നല്ലൊരു പ്രിവെൻറ്റീവ് മെക്കാനിസം നമുക്ക് തരും, അത് എടുക്കണം എന്ന് തന്നെയാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായവും.
ഹോബാർട്ടിൽ ഇന്റൻസീവ് കെയർ സ്പെഷ്യലിസ്റ്റായ ഡോക്ടർ ബിനോജ് വർഗീസും ഇതേ കാര്യമാണ് ചൂണ്ടിക്കാട്ടുന്നത്. ആരോഗ്യ പ്രവർത്തകർ ഒരു കോവിഡ് വാക്സിനായി കാത്തിരിക്കുന്ന കാര്യമാണ് അദ്ദേഹം പറയുന്നത്.
ഈ വാക്സിനേഷൻ വി എക്സ്പെക്ട് വിൽ കം ഇൻ ദി നെക്സ്റ്റ് 6-12 മന്ത്സ്. കാരണം വാക്സിൻ ഡെവലപ്പ് ആയി മാത്രം പോരാ, അത് അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ ചെയിൻ സെറ്റപ്പ് ചെയ്യണം, വാക്സിൻ ഡെലിവറി ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ എത്തിക്കണം, പിന്നെ ആൾക്കാർക്ക് കൊടുത്തു തുടങ്ങണം. So that process in some edukum, but as a healthcare worker and I can speak for most healthcare workers, it's something we all are looking forward to.
Melbourneil randam vyabharathine pinnale ettavum koodal maranangal undayirikkunnathu aged care rengathaanu. Oru vaccine labhyamaakkunnathu aged care rengathu joli cheyyunnavarkku valiyoru aashwasamaagumennu ee rengathu pravarthikkunna Soji Matthew parayunu.
Njan oru aged care il work cheyyunna oralaanu. Appam ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഔട്ട് ബ്രേക്കും കാര്യങ്ങളും നടന്നിട്ടുള്ളത് ഏജ് കെയറിലാണ്. അപ്പൊ എന്തുകൊണ്ടും കെയറിൽ വർക്ക് ചെയ്യുന്ന ഒരാളായതുകൊണ്ടും ഞാൻ പറയുകയാണ്, ഞാൻ തയ്യാറാണ്. ഇങ്ങനെ ഒരു വാക്സിൻ വന്നു കഴിഞ്ഞാൽ ഞാൻ എടുക്കാൻ തയ്യാറാണ്. പിന്നെ അതുപോലെ തന്നെ ഹോസ്പിറ്റലും അങ്ങനെ തന്നെ, ഹോസ്പിറ്റലും വളരെ സിക്കായിട്ടുള്ള ആൾക്കാരും ഇതുമായിട്ടുള്ള ആൾക്കാരുമാണ് അവിടെയും വരുന്നത്. അപ്പം ആ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ നിർബന്ധമായിട്ട് എടുക്കണമെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം.
പ്രായം കൂടുന്നതനുസരിച്ച് കോവിഡ് ബാധയുടെ തീവ്രത കൂടുമെന്നാണ് ഇതുവരെ മനസ്സിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വാക്സിൻ ലഭ്യമാകുമ്പോൾ അത് സ്വീകരിക്കാൻ തയ്യാറാണെന്നുള്ള കാര്യമാണ് എഡലേഡിൽ താമസിക്കുന്ന 82 വയസ്സുള്ള സാമുവൽ ജോർജ് പറയുന്നത്.
എനിക്കിപ്പോ 82 വയസ്സായി. ഇവിടെ വാക്സിൻ വരുന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് അപ്രൂവ് ചെയ്താൽ ഇത് എനിക്ക് എടുക്കാൻ ഇഷ്ടമാണ്. വയസ്സായവർക്ക് ഒരു വൾനറബിൾ ഗ്രൂപ്പാണല്ലോ, അതുകൊണ്ട് വൺസ് ഇറ്റ്സ് അവൈലബിൾ ആൻഡ് ഇറ്റ്സ് അപ്രൂവ്ഡ് അത് എനിക്ക് എടുക്കാൻ ഇഷ്ടം തന്നെ.
കോവിഡ് ഭീഷണി ഉയർന്ന ആദ്യ മാസങ്ങളിൽ ജിമ്മിൽ പോകുന്നത് ഒഴിവാക്കിയതാണ് അദ്ദേഹം. എന്നാൽ വാക്സിൻ ലഭ്യമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ സാധാരണ ജീവിതത്തിലേക്ക് പോകാനുള്ള അവസരമായി മാറുമെന്നും അദ്ദേഹം പറയുന്നു.
ഇത് ഏർലി സ്റ്റാർട്ട് ചെയ്തപ്പോ ഞാന് സാധാരണ ജിമ്മിലെല്ലാം പോകുമായിരുന്നു. അപ്പോ ഈ ഒരു 4 ആദ്യം ഞാൻ പോയില്ല, ബിക്കോസ് ഓഫ് മൈ ഏജ്. I felt that it's I'm more vulnerable to get it, so I didn't go. But the last 1 month, I start going. So that gives me confidence to do the things I normally do once it is approved.
ഒട്ടേറെ പേർ വാക്സിൻ വരുമ്പോൾ സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുന്നവരാണ്. എന്നാൽ വാക്സിൻ വേണമെന്ന് താല്പര്യമുണ്ടെങ്കിലും എത്രമാത്രം ഇത് ഫലപ്രദമാകുമെന്നുള്ള ആശങ്ക പലർക്കുമുണ്ട്. ബ്രിസ്ബനിൽ നേഴ്സായ ഷൈനി തൈക്കാനത്ത് ഈ ആശങ്കയാണ് പങ്കുവെക്കുന്നത്.
എന്നെ പേഴ്സണലി എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനും ഇങ്ങനെ കേട്ടായിരുന്നു, ഇങ്ങനെ വാക്സിൻ ഓസ്ട്രേലിയയിൽ ആയി വരുന്നു. പക്ഷേ തീർച്ചയായിട്ടും നമ്മൾ അത് കാത്തിരിക്കുന്ന ഒരു കാര്യമാണ്. അത് ഏറ്റവും അത്യാവശ്യമാണ്. എന്താ പറയുന്നത്, ലോകം മുഴുവൻ ഒരു എന്താ പറയണേ ഇത്രമാത്രം ഒരു സമ്പന്നാവസ്ഥയിലായിപ്പോയ ഒരു മഹാമാരിയിൽ നിന്ന് ലോകത്തെ ലോക ജനതയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു എഫക്റ്റീവായിട്ടുള്ള വാക്സിൻ ഏറ്റവും അത്യാവശ്യമാണ്. നമ്മളെല്ലാവരും അതിനുവേണ്ടി നോക്കിയിരിക്കണം. പക്ഷേ വാക്സിൻ ഓസ്ട്രേലിയയിൽ ഉടനെയൊക്കെ ആവുന്നു എന്ന് ഞാനും കേട്ടായിരുന്നു. പക്ഷേ അത് എത്രമാത്രം എഫക്റ്റീവ് ആയിരിക്കും അല്ലെങ്കിൽ എത്രമാത്രം സക്സസ്ഫുൾ ആയിരിക്കും എന്നുള്ളത് അറിയില്ലാതെ, മീൻസ് അതിനൊരു ക്ലിയറൻസ് ഇല്ലാതെ, ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ക്ലാരിഫിക്കേഷൻ ഇല്ലാതെ അതിന് അതിന് ഒരു പേഴ്സണലി ഞാൻ വാക്സിൻ എടുക്കാൻ എടുക്കത്തില്ല പറയാം.
ഇതിനു പുറമെ വാക്സിൻ നിർമ്മാണത്തിൽ എന്തെല്ലാം ഘടകങ്ങൾ ഉപയോഗിക്കുന്നു എന്ന കാര്യവും ഷൈനിക്ക് ആശങ്കയുണ്ട്. ചില വാക്സിനുകളുടെ ഉത്പാദനത്തിൽ ഭ്രൂണത്തിന്റെ കോശങ്ങൾ ഉപയോഗിക്കുന്നു എന്ന വാർത്ത പലർക്കും ആശങ്കയ്ക്ക് കാരണമായിട്ടുണ്ട്. വാക്സിൻ ലഭ്യമാകുമ്പോൾ മാത്രമായിരിക്കും ഇതേക്കുറിച്ചെല്ലാം വ്യക്തമായ വിവരങ്ങൾ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ എന്നും ഷൈനി പറയുന്നു.
ആയിട്ടുള്ള ഒരു ഫീറ്റസിന്റെ ജെൽസിൽ നിന്ന് അതിൽ നിന്നുള്ള ഒരു പ്രോഡക്റ്റ് ആണ് എന്നുള്ള പോലെ ഒരു ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ ഒരിക്കലും എനിക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ അതിനെക്കുറിച്ച് വാക്സിനെ പറ്റി എന്താണ് അത് എന്ന് ക്ലിയർ ആയി ഒന്ന് മനസ്സിലാക്കാതെ, അല്ലെങ്കിൽ അതിന്റെ എഫക്റ്റീവ്നെസ് അല്ലെങ്കിൽ അതിന്റെ കണ്ടന്റ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാതെ
അതേസമയം വാക്സിൻ ഫലപ്രദമാണെന്നുള്ള കാര്യം ഉറപ്പാക്കുന്നതിനായി കുറച്ചു മാസങ്ങളെങ്കിലും കാത്തിരിക്കാനാണ് മെൽബണിൽ സ്പെഷ്യൽ സ്കൂളിൽ അധ്യാപകനായ ലൈസൻ ജോസഫ് തീരുമാനിച്ചിരിക്കുന്നത്.
ഹലോ, ഒന്ന് രണ്ട് കേസസ് ഐ വാണ്ട് ടു പ്രസന്റ്. അതായത് എനിക്ക് എടുക്കാൻ താല്പര്യമുണ്ട്, ബട്ട് ഐ ആം നോട്ട് പ്രിപ്പയർഡ് റൈറ്റ് നൗ. അതിന്റെ റീസൺസ്, ഇപ്പോൾ ഈ സ്റ്റഡി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് പല പല റിസൾട്ട്സ് ആണ് വരുന്നത്. ഒന്നത് ഹൗ സേഫ് ഇറ്റ് ഈസ്. ദോ കുറെ സ്റ്റഡീസ് നടത്തുന്നുണ്ടെങ്കിലും അതിൻ്റെ ഔട്ട്കം കംപ്ലീറ്റ് ആയിട്ട് ഇതേവരെ പഠിച്ച് നമുക്കൊരു പ്രോസസ്സ് ചെയ്യാനുള്ള ടൈം കിട്ടിയിട്ടില്ല. പിന്നെ വി ഡോണ്ട് നോ വാട്ട് ആർ ദി അതർ ലൈഫ് ലോങ് കോംപ്ലിക്കേഷൻസ് ദിസ് വാക്സിൻ മൈറ്റ് കം അപ്പ് വിത്ത്. ദാറ്റ്സ് അനദർ പ്രോബ്ലം, ദാറ്റ് ഡിലെമ്മ ദാറ്റ് ഐ ഹാവ്. If I want to take the vaccine or I just I would wait for maybe a couple of months after a couple of more trials people get and then decide. Ippa straight away adu accept cheyan vendi korchu buddhimuttaanu personally. Namukku ayinte reaction enganeyana vaccine adu immune system aayittu work cheynathu adu etra maatram vivulamaayittu pogum ennalla kaaryangalu. പിന്നെ വേറെ ഉള്ളത് ഇനീഷ്യൽ സ്റ്റഡീസ് ഇൻ സം ഓഫ് ദി യൂറോപ്യൻ കൺട്രീസ്, ഐ തിങ്ക് ഇൻ ബ്രിട്ടൻ ആൻഡ് സോൺ, റിവീൽഡ് ദർ വാസ് സം കോംപ്ലിക്കേഷൻസ് എസ്പെഷ്യലി ടു ദ സബ്ജക്ട്സ് കൺസേൺഡ്. അപ്പം അത് ഇമ്മീഡിയറ്റ്ലി അറ്റ് ദ തേർഡ് ട്രയൽ ദേ വെ കോൾഡ് ഓഫ് സം ഓഫ് ദ ട്രയൽസ് ദാറ്റ് വെ ഹാപ്പനിങ്. അപ്പോൾ എനിക്ക് എടുക്കാൻ താല്പര്യമുണ്ട്. അറ്റ് ദ കറൻറ്റ് സ്റ്റേജ് ഇഫ് ഐ എം ആസ്ക്ഡ് ടു ഓർ ഗിവൺ ആൻ ഓപ്ഷൻ, ഐ മേ നോട്ട് ടേക്ക് ഇറ്റ് ഇമ്മീഡിയറ്റ്ലി.
ഇനി വാക്സിൻ ലഭ്യമാകുമ്പോൾ അത് കുട്ടികൾക്ക് കൊടുക്കുന്ന കാര്യത്തിൽ മാതാപിതാക്കൾക്ക് ചിന്തിക്കേണ്ടതായി വരും. രണ്ട് മക്കളുടെ പിതാവായ അഡലേഡിലുള്ള ജേക്കബ് ജോൺ വാക്സിൻ സുരക്ഷിതമാണെന്ന് കണ്ടാൽ മക്കൾക്ക് നൽകണമെന്നുള്ള തീരുമാനത്തിലാണ്. എന്നാൽ ചില സംശയങ്ങൾ ഇപ്പോഴും ബാക്കി നിൽക്കുന്നതായും അദ്ദേഹം പറയുന്നു.
രണ്ട് പിള്ളേരുടെ പിതാവ് എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ ഒരു സാധാരണ കൺസ്യൂമർ എന്നുള്ള നിലയിൽ അല്പം ആശങ്കയില്ല എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഞാനൊരു വാക്സിൻ വിരോധിയൊന്നുമല്ല. ഈ വളരെ തുടർച്ചയായിട്ട് എല്ലാ പിന്നെ വാക്സിനേഷൻസും പിള്ളേർക്ക് നടത്തിയിട്ടുണ്ട്. പക്ഷേ ഈ പണ്ടത്തെ കാലമല്ലല്ലോ, ഇപ്പം നമുക്ക് ഇഷ്ടംപോലെ ഈ കോൺസ്പിറസീസ് തിയറീസ് ഞങ്ങൾ നമ്മുടെ ചുറ്റും കിടന്ന് കറങ്ങുമല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു ഒരു കൺഫ്യൂഷൻ ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ എന്നാലും പിന്നെ ഒരു സാധാരണ യുക്തിക്കനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, എൻ്റെ കുഞ്ഞിലെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്ത് വസൂരിയെ പറ്റി ഇഷ്ടംപോലെ കേട്ടിട്ടുണ്ട്. വല്യപ്പച്ചൻ വസൂരി പിടിച്ച ആൾക്കാരെ കൊണ്ടുപോകും, പിന്നെ ഈ വില്ലുവണ്ടിയെ കയറ്റി ആശുപത്രി കൊണ്ടുപോയ കഥകളും ഒക്കെ ഇഷ്ടംപോലെ കേട്ടിട്ടുണ്ട്. ആ അത്രയും ഭീകരമായ ഒരു വസൂരിയെ പറ്റി പിന്നെ നമ്മൾ കേട്ടിട്ടേ ഇല്ല. ഈ സ്കൂളിൽ പഠിക്കുമ്പം അച്ചുകുത്താൻ വന്നു, അച്ചുകുത്തിയിട്ട് പോയി, അല്ലാതെ അത് എവിടുന്ന് വന്നു, ആരുണ്ടാക്കി, ഇതിൻ്റെ എഫിക്കസി എന്താണ്, ഇതൊന്നും നമ്മൾ ചോദിച്ചിട്ടില്ല. ഇപ്പം വാട്സപ്പ് നമ്മളെ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കില്ലേ, അതിൻ്റെതായിട്ടുള്ളൊരു ഇതുണ്ട്. ഇപ്പോൾ ബേസിക്കലി ഈ പിന്നെ വാക്സിൻ ഉടനെ കിട്ടിക്കഴിഞ്ഞാൽ എടുക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിശ്വസിച്ച് മുന്നോട്ട് പോകണമെന്നാണ് വിചാരിക്കുന്നത്. എന്നാൽ ഉള്ള ആശങ്കയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ എഫിക്കസി എന്തോ ആയിരിക്കും.
ഇപ്പോൾ നമ്മൾ കേട്ടതുപോലെ വാക്സിൻ എല്ലാ പരീക്ഷണഘട്ടങ്ങൾ കടന്ന് ഓസ്ട്രേലിയയിൽ വിതരണം ചെയ്യുന്ന സാഹചര്യമുണ്ടായാലും പല രീതിയിലുള്ള ആശങ്കകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ വാക്സിൻ വേഗത്തിൽ ലഭ്യമാകുന്നത് സുരക്ഷാഘട്ടങ്ങൾ അവഗണിച്ചതുകൊണ്ടാണെന്ന് കരുതാൻ കഴിയില്ലെന്ന കാര്യമാണ് ഡോക്ടർ ബിനോജ് ചൂണ്ടിക്കാട്ടുന്നത്.
നോർമലി ഒരു വാക്സിൻ ഡെവലപ്പിംഗ് അല്ലെങ്കിൽ ഒരു മരുന്ന് ഡെവലപ്പിംഗ് അല്ലെങ്കിൽ അതിന് കൊല്ലങ്ങളെടുക്കും, ശരിയാണ്. പക്ഷെ അതിന്റെ പ്രോസസ്, കൊല്ലങ്ങളെടുക്കുന്നത് the time spent on it is less. From ഒരു റിസർച്ചർ ഒരു ഡ്രഗിനെ പറ്റി സ്റ്റഡി ചെയ്യുമ്പോൾ അവർ ചെയ്യുന്ന പല കാര്യങ്ങളുടെ ഇടയ്ക്ക് ഒരു കാര്യം കൂടെ ആയിരിക്കും. ആൻഡ് ഇതിന്റെ റെഗുലേറ്ററി പ്രോസസ്, ഇപ്പം ഒരു എത്തിക്സ് അപ്രൂവലിന് ഒരു ആപ്ലിക്കേഷൻ പോയി കഴിഞ്ഞാൽ ദേ മീറ്റ് വൺസ് ഇൻ എ മന്ത്, വൺസ് ഇൻ ടു മന്ത്സ്. അവർ നിങ്ങൾ ക്വസ്റ്റ്യൻ റേസ് കഴിഞ്ഞ് അത് ആൻസർ ചെയ്ത് തിരിച്ചു പോകുമ്പോഴത്തേക്ക് പിന്നെയും ഒന്ന് രണ്ട് മാസം എടുക്കും. സോ ഓൾ ഓഫ് ദിസ് ഹാസ് ബീൻ സ്പെഡ് അപ്. പീപ്പിൾ ഹാവ് ബീൻ വർക്കിംഗ് കണ്ടിന്യൂസ്ലി ഇൻ ലാർജ് ഗ്രൂപ്സ് നോൺ സ്റ്റോപ്പ് ഫോർ ദ ലാസ്റ്റ് മെനി മന്ത്സ്. ആൻഡ് സോ അവിടൊക്കെ സ്പീഡ് കൂടിയിട്ടുണ്ട്. വേർ മോർ ടൈം ഇസ് ബീങ് സ്പെൻഡ് ആൻഡ് ദി റെസ്പോൺസ് ഹാസ് ബീൻ ക്വിക്കർ. പക്ഷേ ദെർ ഹാസ് ബീൻ നോ ഷോർട്ട് കട്ട് ഇൻ സേഫ്റ്റി. ഒരു മരുന്ന് ഇറങ്ങാനായിട്ട് ഏറ്റവും കൂടുതൽ ഡിലേ ഇപ്പം വരുന്നത് ക്ലിനിക്കൽ ട്രയൽസ് ആണ്. ഈ വാക്സിനേഷൻ അവർ ആൾക്കാരിൽ ടെസ്റ്റ് ചെയ്ത് അത് സേഫ് ആണെന്ന് കണ്ടുപിടിക്കാനായിട്ട് അവിടെ ഒരു ഷോർട്ട് കട്ട് വരത്തില്ല. അതുകൊണ്ടാണ് ഈ വാക്സിൻ കണ്ടുപിടിച്ചത് ഈ കോവിഡ് ഇറങ്ങി ഉടനെ തന്നെ പല ട്രയൽ വാക്സിൻസ് വന്നെങ്കിലും അത് ഇപ്പം മാർക്കറ്റ് ഇറങ്ങി ഇത്ര താമസം വരുന്നത് ക്ലിനിക്കൽ ട്രയൽസ് ടേക്ക് ടൈം. സോ യെസ്, ഇറ്റ് ഹാസ് ബീൻ എ ലോട്ട് ക്വിക്കർ ദൻ വാട്ട് ഹാസ് ഹാപ്പൻഡ് ഇൻ ദ പാസ്റ്റ്. പക്ഷേ ദാറ്റ് ഇസ് ബിക്കോസ് മോർ പീപ്പിൾ ഹാവ് ബീൻ സ്പെൻഡിങ് ലോട്ട് മോർ ടൈം ആൻഡ് എഫേർട്ട് ഓൺ ഇറ്റ്. പക്ഷേ അതിന്റെ സേഫ്റ്റിയിൽ ആസ് ഇറ്റ് ഗോസ് ത്രൂ ദ സ്റ്റാൻഡേർഡ് റെഗുലേറ്ററി പാത്ത് വേ, ഓസ്ട്രേലിയയിലെ തെറാപ്യൂട്ടിക് ഗുഡ്സ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഏജൻസി ഉണ്ട്. സോ ദ ഹാവ് വെരി സ്ട്രിക്ട് പ്രോസസ് ടു അപ്രൂവ് ന്യൂ മെഡിക്കേഷൻസ്.
എന്തുതന്നെയായാലും വാക്സിൻ എപ്പോൾ ലഭ്യമാകുമെന്നതിന് വ്യക്തമായിട്ടുള്ളൊരു വിവരം നമുക്കില്ല. എങ്കിലും ഈ രംഗത്ത് വളരെ വേഗത്തിൽ പുരോഗതി നടക്കുന്നതായി വാർത്തകളിൽ നിന്നും വ്യക്തമാണ്. ഓസ്ട്രേലിയൻ പൗരന്മാർക്കും പെർമനന്റ് റെസിഡൻസുകൾക്കും ചുരുക്കം ചില വിസകൾക്കൊഴിച്ച് മറ്റെല്ലാ വിസകളുള്ളവർക്കും ഇത് സൗജന്യമായി ഒരുക്കുന്ന ഒരു പദ്ധതിയാണ് ഓസ്ട്രേലിയൻ ഫെഡറൽ സർക്കാർ തയ്യാറാക്കി വരുന്നത്.